നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
പുതിയ സാമ്പത്തിക വർഷത്തിൽ ഓസ്ട്രേലിയയിൽ വിസാ സംബന്ധമായ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് പരിശോധിക്കുന്നത്. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. ഇന്ത്യയിൽ നിന്നുള്ള യുവ ബിരുദധാരികൾക്ക് 2 വർഷം ഓസ്ട്രേലിയയിൽ പഠിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന മേറ്റ്സ് വിസ പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ കഴിയും. 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പ്രത്യേകമായിട്ടുള്ള സാങ്കേതിക മേഖലകളിൽ ബിരുദം പൂർത്തിയാക്കിയിട്ടുള്ളവർക്കാണ് 2 വർഷത്തെ താൽക്കാലിക വിസയ്ക്കായി അപേക്ഷിക്കാൻ കഴിയുക. മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റഡ് ഏർലി പ്രൊഫഷണൽ സ്കീം എന്നാണ് മെയ്റ്റ്സ് എന്ന ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം. റിന്യൂവൽ എനർജി, മൈനിംഗ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫൈനാൻഷ്യൽ ടെക്നോളജി, അഗ്രികൾച്ചറൽ ടെക്നോളജി എന്നീ മേഖലകളിലെ 3000 ബിരുദധാരികളെയാണ് പൈലറ്റ് പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്. വിസ ലഭിക്കുന്നവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അർഹതയുള്ളവർക്ക് ഈ പദ്ധതിയിലേക്കുള്ള താൽപ്പര്യം അറിയിച്ചുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് മെയ്റ്റ്സ് വിസയ്ക്ക് അപേക്ഷ നൽകുവാൻ കഴിയുക. മെയ്റ്റ്സ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി $365 ഫീസ്. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വിസയ്ക്കുള്ള അപേക്ഷ നൽകുന്നതിന് മുൻപ് ആദ്യം താൽപ്പര്യമറിയിച്ചുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ അപേക്ഷ നൽകുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് വിസയ്ക്കായി അപേക്ഷിക്കുവാൻ കഴിയുക. ചില വിസകൾക്ക് അപേക്ഷിക്കുന്നതിനായി ഈ പുതിയ സംവിധാനം സർക്കാർ പരീക്ഷിക്കുന്നുണ്ട്. ബാലറ്റ് സംവിധാനമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതേ രീതിയിലാണ് ചൈന, വിയറ്റ്നാം, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇന്ത്യക്കാർക്കുള്ള വർക്ക് ആൻഡ് ഹോളിഡേ വിസ പദ്ധതിക്ക് തുടക്കമായിട്ടില്ല. ഇത് തുടങ്ങുമ്പോൾ 1000 പേർക്കാണ് 1 വർഷം അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക എന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനയിൽ നിന്നുള്ള അപേക്ഷകരുടെ പരിധി 5000 ആണ്. വിയറ്റ്നാമിൽ നിന്നുള്ള പരിധി 1500. വിസ സംബന്ധമായ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് ചില താൽക്കാലിക വിസകളിലുള്ളവർക്ക് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തിയാൽ മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം അല്ലെങ്കിൽ കാലാവധി അനുവദിക്കും. ടെമ്പററി വർക്ക് സ്കിൽഡ് സബ് ക്ലാസ് 457, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ സബ് ക്ലാസ് 482, സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേർഡ് റീജിയണൽ പ്രൊവിഷണൽ സബ് ക്ലാസ് 494 എന്നീ വിസകൾക്കാണ് ഇത് ബാധകമാവുക. ഇതുവഴി മറ്റൊരു സ്പോൺസറെ കണ്ടെത്തുന്നതിന് കൂടുതൽ സമയം ലഭിക്കും, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചുപോകുന്നതിന് കൂടുതൽ സമയം അനുവദിക്കും. ഈ സമയത്ത് മറ്റു തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകും. ജൂലൈ 1 മുൻപ് വിസ ലഭിച്ചവർക്കും അതിനുശേഷം ലഭിക്കുന്നവർക്കും ഇതേ നിയമം ബാധകമായിരിക്കും. പുതിയ സാമ്പത്തിക വർഷത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് ഓൺഷോർ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന കർശന നിബന്ധന. ടെമ്പററി ഗ്രാജുവേറ്റ് സബ് ക്ലാസ് 485, വിസിറ്റർ സബ് ക്ലാസ് 600, ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റി സബ് ക്ലാസ് 601, മെഡിക്കൽ ട്രീറ്റ്മെന്റ് സബ് ക്ലാസ് 602, ഇ വിസിറ്റർ സബ് ക്ലാസ് 651, മാരിടൈം ക്രൂ സബ് ക്ലാസ് 988. ഈ വിസകളിലുള്ളവർക്ക് ഓൺഷോറായി സ്റ്റുഡന്റ് വിസകൾക്ക് അപേക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം. ടെമ്പററി ഗ്രാജുവേറ്റ് വിസ അല്ലെങ്കിൽ സബ് ക്ലാസ് 486 എന്നതിന് കീഴിലുള്ള വിഭാഗങ്ങൾ ഇനി മുതൽ പുതിയ രീതിയിലാണ് അറിയപ്പെടുക. ഇതിന് താഴെ 4 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാജുവേറ്റ് വർക്ക് സ്ട്രീമാണ് 1. ഇത് പോസ്റ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമായി മാറുന്നു. 2 പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം. ഇത് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്ട്രീമായി മാറുന്നു. 3 സെക്കൻഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം എന്നതായിരുന്നു. ഇത് സെക്കൻഡ് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീം എന്നായി മാറുന്നു. 4 റീപ്ലേസ്മെന്റ് സ്ട്രീം എടുത്തു മാറ്റുകയും ചെയ്തു. ഇതിനു പുറമെ വളരെ പ്രധാനപ്പെട്ട കാര്യം, താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയിലൂടെ ഓസ്ട്രേലിയയിൽ എത്ര കാലം താമസിക്കുവാൻ കഴിയും എന്നതിന്റെ കാലാവധി കുറച്ചു. ഒപ്പം പുതിയ പ്രായപരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 35 വയസ്സോ അതിനു താഴെയോ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ കഴിയുക. എന്നാൽ PhD കൂടാതെ മാസ്റ്റേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള വിഭാഗങ്ങളിൽ 50 വയസ്സ് തന്നെയായി പ്രായപരിധി തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. താൽക്കാലിക ഗ്രാജുവേറ്റ് വിസയിലെ പോസ്റ്റ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമിൽ 18 മാസമായിരിക്കും ഓസ്ട്രേലിയയിൽ തുടരാനുള്ള കാലാവധി. ഈ വിഭാഗത്തിൽ കാലാവധിയിൽ മാറ്റം വന്നിട്ടില്ല. എന്നാൽ പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമിൽ ഓണേഴ്സ് ഉൾപ്പെടെയുള്ള ബാച്ചിലർ ഡിഗ്രി പൂർത്തിയാക്കുന്നവർക്ക് 2 വർഷം വരെയാണ് പഠനശേഷം ഓസ്ട്രേലിയയിൽ തുടരാൻ കഴിയുക. കോഴ്സ് വർക്കിലൂടെ മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് പരമാവധി 2 വർഷം ഓസ്ട്രേലിയയിൽ തുടരാം. PhD വിദ്യാർത്ഥികൾക്കും ഗവേഷണത്തിലൂടെ മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്കും 3 വർഷം വരെ തുടരാം. പൊതുവായി ഈ പരിധിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നേരത്തെ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ധാരണയായിരിക്കുന്ന സാമ്പത്തിക കരാറിന്റെ അടിസ്ഥാനത്തിൽ ഓണേഴ്സ് ഉൾപ്പെടെയുള്ള ബാച്ചിലർ ഡിഗ്രി പൂർത്തിയാക്കുന്നവർക്ക് 2 വർഷം വരെ ഓസ്ട്രേലിയയിൽ തുടരാൻ കഴിയും. ICT ഉൾപ്പെടെയുള്ള സ്റ്റെം വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഓണേഴ്സ് പൂർത്തിയാക്കുന്ന ബാച്ചിലർ ബിരുദധാരികൾക്ക് 3 വർഷം വരെ ഓസ്ട്രേലിയയിൽ തുടരാൻ കഴിയും. കോഴ്സ് വർക്ക്, എക്സ്റ്റെൻഡഡ് റിസർച്ച് എന്നിവയുൾപ്പെടെയുള്ള മാസ്റ്റേഴ്സ് ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷം വരെ ഓസ്ട്രേലിയയിൽ തുടരാൻ കഴിയും. PhD പൂർത്തിയാക്കുന്നവർക്ക് 4 വർഷം വരെ ഓസ്ട്രേലിയയിൽ തുടരാൻ കഴിയും. ഓസ്ട്രേലിയൻ ആഭ്യന്തര വിഭാഗത്തിന്റെ വെബ്സൈറ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ വരുന്ന മറ്റു ചില മാറ്റങ്ങൾ കൂടി നോക്കാം. ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം നിർത്തലാക്കുകയാണ്. ഈ വിസയ്ക്ക് പുറമെ ഗ്ലോബൽ ടാലന്റ് വിസയും നിർത്തലാക്കിയിട്ടുണ്ട്. ഇതിനു പകരമായി നാഷണൽ ഇന്നോവേഷൻ വിസ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഈ വർഷം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയും 2024 അവസാനത്തോടെ സർക്കാർ നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ സബ് ക്ലാസ് 482 പകരമായാണ് പ്രാബല്യത്തിൽ വരിക. 4 വർഷക്കാലത്തേക്കുള്ള താൽക്കാലിക സ്കിൽസ് വർക്കർ വിസയാണ് ഇത്. ഇതിന് 3 പാത്വേകളാണ് ഉള്ളത്. സ്പെഷ്യലിസ്റ്റ് സ്കില്ലാണ് 1-ാമത്തേത്. വളരെ ഉയർന്ന വൈദഗ്ധ്യമുള്ള സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഗ്രീൻ എനർജി രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. 2-ാമത്തേത് കോർ സ്കിൽസ്. ഓസ്ട്രേലിയയിൽ ജീവനക്കാരുടെ ക്ഷാമമുള്ള മേഖലകളിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുകയാണ് ലക്ഷ്യം. 3-ാമത്തേത് എസെൻഷ്യൽ സ്കിൽസ്. എയ്ജ് കെയർ രംഗം പോലുള്ള അവശ്യ മേഖലകളിലേക്ക് കൂടുതൽ ജീവനക്കാരെ എത്തിക്കുകയാണ് ഈ പാത്വേയുടെ ലക്ഷ്യം. ഓസ്ട്രേലിയയിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ വരുന്ന വിസ സംബന്ധമായ പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ SBS.com.au/മലയാളം സന്ദർശിക്കുക.